നിങ്ങൾ കേൾക്കുന്നത് SBS മലയാളം. കൂടുതൽ പരിപാടികൾ കേൾക്കാൻ sbs.com.au/മലയാളം സന്ദർശിക്കുക.
ഓസ്ട്രേലിയൻ ഭവനവില കുടിയേറിയെത്തുന്ന ഒട്ടുമിക്ക ആളുകളെയും ചിന്തിപ്പിക്കുന്നൊരു വിഷയമാണ്. വീടുവിലയിൽ കാര്യമായൊരു ഇടിവുണ്ടായിട്ടില്ലെങ്കിലും രണ്ട് തലസ്ഥാന നഗരങ്ങളൊഴികെ ബാക്കിയിടങ്ങളിലെല്ലാം വീടുവില കുറയുകയോ സ്റ്റേബിൾ ആകുകയോ ചെയ്തിട്ടുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ. നിലവിലെ ഈ സാഹചര്യത്തെ വീട് വാങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് എങ്ങനെ മുതലെടുക്കാൻ സാധിക്കും? ബയ്യേഴ്സ് മാർക്കറ്റാണോ നിലവിലുള്ളത്? ഈ വിഷയമാണ് ഇനി നമ്മൾ പരിശോധിക്കുന്നത്. സിഡ്നിയിലെ VRS റിയൽ ഇൻവെസ്റ്റിൽ ബയ്യേഴ്സ് ഏജന്റായി പ്രവർത്തിക്കുന്ന സുദേഷ് കെ വളപ്പിൽ ചോദ്യങ്ങൾക്ക് മറുപടി നൽകുന്നു. പ്രിയ ശ്രോതാക്കളെ, ഓസ്ട്രേലിയയിലെ ദേശീയ മാധ്യമമായ SBS മലയാളത്തിൽ നിങ്ങൾക്കൊപ്പം ഞാൻ ജോജോ ജോസഫ്.
സുദേഷ്, സ്വാഗതം SBS മലയാളത്തിലേക്ക്.
നമസ്കാരം ജോജോ.
ഈ ഓസ്ട്രേലിയൻ വീടുവിലയുടെ ആ ഒരു കുതിപ്പ് ചെറുതായി ഒന്ന് കുറഞ്ഞുവെന്നാണ് ചില റിപ്പോർട്ടുകളൊക്കെ സൂചിപ്പിക്കുന്നത്. ഈ നിലവിലെ സാഹചര്യം വീട് വാങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് അനുകൂലമാണോ?
അതായത്, ഇപ്പോ ഓസ്ട്രേലിയയിൽ ഒരു ശരാശരി ഒരു എംപ്ലോയിയുടെ വരുമാനം എന്ന് പറയുന്നത് 96K ആണ്. അപ്പൊ ഒരു ഹസ്ബൻഡും വൈഫും വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ അവരുടെ ആവറേജ് സാലറി എന്ന് പറയുന്നത് 200K ആയിരിക്കും. അപ്പൊ 200K ഉള്ള ആളുകളുടെ ഒരു ബോറയിങ് കപ്പാസിറ്റി ഓൾമോസ്റ്റ് 1.1 മില്യൻ, 1.2 മില്യൺ ഒക്കെ ആയിരിക്കും അവരുടെ ബോറയിങ് കപ്പാസിറ്റി. അപ്പോൾ ഈ റേഞ്ചിലുള്ള വീടുകൾക്ക് ഇപ്പോഴും വാല്യൂ കുറഞ്ഞിട്ടൊന്നുമില്ല, നല്ല രീതിയിൽ ഡിമാൻഡ് ഉണ്ട്. അപ്പോൾ ഇപ്പോൾ ഈ ന്യൂസ് വരുന്നത് എന്ന് വെച്ചാൽ പ്രോപ്പർട്ടിയുടെ വാല്യൂ കുറഞ്ഞു എന്നുള്ളത് പറയുന്നത് എന്ന് വെച്ചാൽ, ഇപ്പോൾ ക്യാപിറ്റൽ സിറ്റികളിൽ നോക്കിക്കഴിഞ്ഞാൽ പ്രോപ്പർട്ടിയുടെ വാല്യൂകളെല്ലാം ഒരു 1.5 മില്യണ് മേലെ ആയിരിക്കും. അപ്പോൾ ഈ 1.5 മില്യൺ മേലെയുള്ള പ്രോപ്പർട്ടികൾ വാങ്ങിക്കാനുള്ള നമ്പർ ഓഫ് ബയേഴ്സ് മാർക്കറ്റിൽ കുറവായിരിക്കും. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഒരു സെല്ലറെ സംബന്ധിച്ചോളം ഒരു 1.5 മേലെ വാല്യൂ ഉള്ള പ്രോപ്പർട്ടി വിൽക്കാൻ നോക്കുമ്പോൾ ബയേഴ്സ് കുറവാകുമ്പോൾ അവർ വിൽക്കാനായിട്ട് പ്രൈസ് കുറച്ച് കൊടുക്കേണ്ടതായിട്ട് വരും. അപ്പൊ അങ്ങനെയുള്ള പ്രോപ്പർട്ടികൾക്കാണ് വാല്യൂ കുറവ് എന്ന് പറയുന്നത്. ഒരു ഒരു ഇനീഷ്യൽ പ്രോപ്പർട്ടി വാങ്ങിക്കുന്ന ആളുകളെ സംബന്ധിച്ചോളം ആ റേഞ്ചിലുള്ള പ്രോപ്പർട്ടികൾക്ക് നല്ല ഡിമാൻഡ് ഉണ്ട്, അതിന് വാല്യൂ കുറഞ്ഞിട്ടൊന്നുമില്ല. ബിക്കോസ് ബയേഴ്സ് ആർ ദേർ.
ഓക്കെ, താങ്കൾ ഒരു ബയേഴ്സ് ഏജന്റ് ആയില്ലെങ്കിൽ വാങ്ങുന്നവരുടെ ഭാഗത്ത് നിന്ന് ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്ന ഒരാളാണ്. ഈ ബോറോയിങ് കപ്പാസിറ്റി പല ആളുകളുടെയും കുറഞ്ഞതായിട്ടൊക്കെ പലരും പറയുന്നുണ്ട്, അത് എത്രത്തോളം വിപണിയെ ബാധിച്ചിട്ടുണ്ട്?
അതായത്, ബോറോയിങ് കപ്പാസിറ്റി എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഇൻട്രസ്റ്റ് റേറ്റ് നമ്മൾ കഴിഞ്ഞ ഒരു 2023 സമയത്തായിട്ട് ഏകദേശം ഒരു 15 പ്രാവശ്യത്തോളം ഇൻട്രസ്റ്റ് റേറ്റ് കൂടി. അപ്പോൾ ഓരോ പ്രാവശ്യം ഇൻട്രസ്റ്റ് റേറ്റ് കൂടുമ്പോഴും ആളുകളുടെ ബോറോയിങ് കപ്പാസിറ്റി അത് ഇമ്പാക്ട് ചെയ്യുന്നുണ്ട്. പക്ഷേ നമ്മൾ കുറച്ചുകൂടി ഹിസ്റ്ററി കുറച്ചുകൂടി പിന്നിലേക്ക് പോയി നോക്കിക്കഴിഞ്ഞാൽ 1980s ഓസ്ട്രേലിയയിലെ ഇൻട്രസ്റ്റ് റേറ്റ് എന്ന് പറഞ്ഞാൽ 12-17% ആയിരുന്നു. അത് 2000 ആകുമ്പോൾ 7-10 അത്രയൊക്കെയാണ് ഇൻട്രസ്റ്റ് റേറ്റ് ഉണ്ടായിരുന്നത്. ഇപ്പോൾ ആളുകൾ കമ്പയർ ചെയ്യുന്നത് ഒരു 4 വർഷം മുന്നേ 3% ഒക്കെ ആയിരുന്നു ഇൻട്രസ്റ്റ് റേറ്റ്, ഇപ്പം അത് 6 ആയി. നമ്മൾ അങ്ങനെ കമ്പയർ ചെയ്യുമ്പോൾ ഇപ്പം ഇൻട്രസ്റ്റ് റേറ്റ് കൂടുതലാണ്, നമ്മുടെ ബോറിങ് കപ്പാസിറ്റി കുറഞ്ഞിട്ടുണ്ട് എന്ന് പറയുന്നു. പക്ഷേ ഒരു പരിധിവരെ ഒരു കഴിഞ്ഞ ഒരു കോവിഡിന് ശേഷം പല ആളുകളിലും സാലറി കൂടിയിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഒരു 10 വർഷം മുന്നേ ആളുകളുടെ ശരാശരി സാലറി എന്ന് പറഞ്ഞാൽ 70-72K ഒക്കെ ആയിരുന്നു, ഇപ്പം അത് 96K അല്ലെങ്കിൽ ഓൾമോസ്റ്റ് 100K അവറേജ് സാലറി എത്തിയിട്ടുണ്ട്. അപ്പോൾ അത് ബോറിങ് കപ്പാസിറ്റി കൂടാൻ സഹായിക്കുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം എന്താ പറയുക, ഒരു ഡാറ്റാസ് ആണ്. അതായത്, ആളുകളുടെ ബോറിങ് കപ്പാസിറ്റി കണക്റ്റഡ് ടു ദിയർ സാലറി.
ഈ വിപണിയില് ഡിമാൻഡ് കുറഞ്ഞതായിട്ട് ഞാൻ തുടക്കത്തിൽ സൂചിപ്പിച്ചല്ലോ, പല റിപ്പോർട്ടുകളും അങ്ങനെയാണ് സൂചിപ്പിക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായും ഡിമാൻഡ് കുറയുമ്പോഴത്തേനും പ്രൈസിലും ചെറിയ മാറ്റങ്ങൾ ഉണ്ടാകും. സ്വാഭാവികമായിട്ടും വാങ്ങാൻ എത്തുന്നവർക്ക് ഒരു ബാർഗെയിനിങ് കപ്പാസിറ്റി കുറച്ച് കൂടുതലായിരിക്കും. ഈ ബാർഗെയിനിങ് ശേഷി നമ്മുടെ കൂട്ടാനായിട്ട് നമ്മൾ എന്തെങ്കിലും ടിപ്സുകളുണ്ടോ?
അതായത്, എപ്പോഴും മാർക്കറ്റിൽ സപ്ലൈ ആൻഡ് ഡിമാൻഡ് ഇതിനനുസരിച്ചാണ് പ്രോപ്പർട്ടിയുടെ വാല്യൂ. ഇപ്പോൾ ഒരു ഏരിയയിൽ സപ്ലൈ കുറവും ഡിമാൻഡ് കൂടുതലും വന്നു കഴിഞ്ഞാൽ അവിടെ നമുക്ക് നെഗോഷിയേറ്റ് ചെയ്യാൻ പറ്റില്ല. കാരണം അവിടെ പ്രോപ്പർട്ടികൾ അത്രയും പ്രൊഡക്റ്റ് മാർക്കറ്റിൽ ഇല്ല. അപ്പോൾ അങ്ങനെയുള്ള ഏരിയയിൽ നമുക്ക് പ്രൈസ് കുറച്ച് ചോദിക്കാനോ അല്ലെങ്കിൽ പ്രൈസ് നെഗോഷിയേറ്റ് ചെയ്യാനുള്ള ഓപ്ഷനോ ഇല്ല. കാരണം അവിടെ നമ്പർ ഓഫ് ബയേഴ്സ് കൂടുതലാണ്. നമുക്ക് നെഗോഷിയേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ രീതിയിലുള്ള മാർക്കറ്റ്, അതായത് കൂടുതൽ ബയേഴ്സ് ഇല്ലാത്ത മാർക്കറ്റ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് നെഗോഷിയേറ്റ് ചെയ്യാം. ഫോർ എക്സാമ്പിൾ, ഇപ്പൊ നമ്മളിപ്പോ ഒരു പ്രോപ്പർട്ടി വാങ്ങിക്കാൻ പോണ ആള് വീട് അപ്ഗ്രേഡ് ചെയ്യാണ്, ഒരു 1.8 അല്ലെങ്കിൽ 1.5 അല്ലെങ്കിൽ 2 മില്യന്റെ പ്രോപ്പർട്ടി വാങ്ങിക്കുകയാണ്, ആ സമയത്ത് അവർക്ക് നെഗോഷിയേറ്റ് ചെയ്യാൻ പറ്റും. കാരണം ആ 2 മില്യന്റെ പ്രോപ്പർട്ടി വാങ്ങിക്കാനുള്ള നമ്പർ ഓഫ് ബയേഴ്സ് എണ്ണം കുറവായിരിക്കും. അപ്പോൾ ആ ഒരു സെല്ലർ, ഒരു മോട്ടിവേറ്റർ സെല്ലർ ആണെന്നുണ്ടെങ്കിൽ അവർക്ക് പെട്ടെന്ന് പ്രോപ്പർട്ടി വെക്കണമെന്നുണ്ടെങ്കിൽ അവർ ഒരു 50K or 100K കുറച്ച് കൊടുക്കാൻ അവർ നിർബന്ധിതരാകും. അപ്പോൾ അത് റേഞ്ചും ഓരോ സിറ്റുവേഷൻ അനുസരിച്ചിരിക്കും നെഗോസിയേഷൻ.
ഓക്കെ, ഈ വീടിന്റെ വില കുറച്ച് കിട്ടാൻ വേണ്ടിയിട്ട് ബയേഴ്സ് ഏജന്റ് എന്ന രീതിയിൽ താങ്കൾ എന്തെങ്കിലും പൊടിക്കൈകൾ ഉപയോഗിക്കാറുണ്ടോ? അങ്ങനെ എന്തെങ്കിലും മാർഗങ്ങളുണ്ടോ?
ഓക്കെ, നമുക്ക് നെഗോഷിയേറ്റ് ചെയ്യാം. നമുക്ക് നെഗോഷിയേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് എല്ലാ രീതിയിലുള്ള ഡാറ്റാസ് അറിഞ്ഞിരിക്കണം. ഇപ്പൊ ഉദാഹരണം പറയുകയാണെങ്കിൽ നമുക്ക് എല്ലാ എല്ലാ ഏരിയയിലും നെഗോഷിയേറ്റ് ചെയ്യാൻ പറ്റില്ല. ഫോർ എക്സാമ്പിൾ, ഇപ്പൊ നമ്മൾ പെർത്തിലാണ് ഒരു പ്രോപ്പർട്ടി വാങ്ങിക്കുന്നതെങ്കിൽ പെർത്തിലൊരു ഒരു പ്രൈസ്, ഒരു വീടിന്റെ പ്രൈസ് 550 ആണെന്ന് വിചാരിക്കുക. അപ്പൊ അവിടെ നമുക്ക് ആ പ്രോപ്പർട്ടി നമുക്ക് സെക്യൂർ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മളൊരു 10% കൂടുതൽ കൊടുക്കേണ്ടതായിട്ട് വരും. കാരണം അവിടെ അത്രയും സെല്ലേഴ്സ് അവിടെ ഉണ്ട്. കാരണം ഒരു പ്രോപ്പർട്ടി ലിസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ വിത്തിൻ എ വീക്ക് ദേ ആർ ഗെറ്റിംഗ് മോർ ദാൻ 30 or 35 അല്ലെങ്കിൽ മോർ ദാൻ, അത്രയും ബയേഴ്സ് ഓഫർ സബ്മിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അത് സെല്ലേഴ്സ് മാർക്കറ്റ് ആണ്, അത് ഹോട്ട് മാർക്കറ്റ് ആണ്. അപ്പൊ ആ ആ ഏരിയയിൽ നമുക്ക് നെഗോഷിയേറ്റ് ചെയ്യാൻ പറ്റില്ല. നമ്മൾ മാർക്കറ്റ് വിലക്കാണ് കൂടുതൽ കൊടുക്കേണ്ടി വരും. ഇപ്പോ അതുപോലെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ മെൽബണിൽ നോക്കിക്കഴിഞ്ഞാൽ പല ഏരിയയിലും കഴിഞ്ഞൊരു 4-5 വർഷമായിട്ട് ഗ്രോത്ത് ഉണ്ടായിട്ടില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ അവിടെ നമുക്ക് നെഗോഷിയേറ്റ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. അവിടെ ഒരു 550 പ്രോപ്പർട്ടി കണ്ടു കഴിഞ്ഞാൽ നമുക്കൊരു 530 അല്ലെങ്കിൽ 540 ചോദിക്കാൻ പറ്റും. ലെസ് ദൻ ഒരു സെർട്ടൻ എമൗണ്ട് കുറച്ച് ചോദിക്കാൻ പറ്റും. അപ്പൊ ഇറ്റ് ഡിപെൻഡ്സ് ഓൺ ദ മാർക്കറ്റ്. മീൻ നമ്മൾ ആ മാർക്കറ്റിനെ കുറിച്ച് വ്യക്തമായിട്ട് അറിഞ്ഞാലാണ് അതിനെ കുറിച്ച് ആ നെഗോസിയേഷനെ കുറിച്ച് പറയാൻ പറ്റുള്ളൂ.
ഓക്കെ, ഈ നമ്മൾ വാങ്ങാൻ ഉദ്ദേശിക്കുന്ന വീടിന്റെ ആക്ച്വൽ വാല്യൂ, യഥാർത്ഥ മൂല്യം കണ്ടെത്താനായിട്ട് സാധാരണ ബാങ്കുകളൊക്കെ നമുക്ക് ഇല്ലെങ്കിൽ കോർലോജിക്കിന്റെ ഒക്കെ റിപ്പോർട്ടുകൾ കിട്ടാറുണ്ട്. പക്ഷെ മറ്റെന്തെങ്കിലും മാർഗങ്ങളുണ്ടോ?
നമുക്ക് കമ്പയറബിൾ സെയിൽസ് നോക്കാം. ഇപ്പൊ നമ്മൾ വാങ്ങിക്കാൻ പോകുന്ന ഒരു പ്രോപ്പർട്ടി നമ്മൾ കണ്ടു കഴിഞ്ഞാൽ ഏകദേശം അതേപോലത്തെ പ്രോപ്പർട്ടി അവിടെ റീസെന്റ് സോൾഡ്, നമുക്കിപ്പോ റിയൽ എസ്റ്റേറ്റ് .com ആളുകൾക്ക് നോക്കാം, കയറി കഴിഞ്ഞാൽ സോൾഡ് ഐറ്റംസ് നോക്കാം, ആ ഏരിയയിൽ എത്ര രൂപയ്ക്കാണ് വിറ്റുള്ളത് എന്നുള്ളത് അറിയാൻ പറ്റും. അപ്പൊ നമ്മൾ ഏകദേശം നമ്മൾ കമ്പയർ ചെയ്യുക, നമ്മൾ വാങ്ങിക്കാൻ പോകുന്ന പ്രോപ്പർട്ടി എങ്ങനെയാണ്, ആ സെയിം ഓൾമോസ്റ്റ് കമ്പയറബിൾ സെയിൽസ് മനസ്സിലാക്കിയിട്ട് കമ്പയർ ചെയ്യാം. ആ രീതിയിൽ നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും സാധാരണക്കാരിൽ.
ഓക്കെ, എനിക്ക് തോന്നുന്നു ഈ പ്രൈസിനെ സ്വാധീനിക്കുന്ന ഘടകങ്ങളിൽ ഒന്ന് ലൊക്കേഷൻ ആണ്. പ്രത്യേകിച്ച് ഇൻവെസ്റ്റേഴ്സിനെ സംബന്ധിച്ചിടത്തോളം ഈ ആളുകൾ പറയാറുണ്ട് നമ്മുടെ ജോലിയുടെയും ഇല്ലെ സ്കൂളൊക്കെ നോക്കിയിട്ടാണ് ആളുകൾ മേടിക്കുന്നത്. പക്ഷേ ഇൻവെസ്റ്റേഴ്സിനെ സംബന്ധിച്ചിടത്തോളം ഒരു ലൊക്കേഷൻ എത്രത്തോളം പ്രാധാന്യമുള്ളതാണ്, അവരെന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം?
ഓക്കെ, അതായത് നമ്മളൊരു എവിടെയും നമ്മളൊരു പ്രോപ്പർട്ടിയിൽ വാങ്ങിക്കാൻ പോകുമ്പോൾ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ നമ്മുടെ മെയിൻ കൺസേൺ നമുക്കവിടെ ക്യാപിറ്റൽ ഡോത്ത് വേണം, റിസ്ക് കുറവ് വേണം. ഇപ്പോൾ ഓസ്ട്രേലിയയിൽ പല സ്ഥലങ്ങളിൽ ബുഷ് ഫയർ ഉണ്ട്, ഫ്ലഡ് പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ നമ്മൾ എൻവയോൺമെന്റൽ ഹസാർഡ്സ് എത്രത്തോളം ഉണ്ടെന്നുള്ളത് നമ്മളെ ഏരിയയിനെ കുറിച്ച് മനസ്സിലാക്കണം. അതാണ് ഫസ്റ്റ് കാര്യം. പിന്നെ അടുത്ത മെയിൻ ആയിട്ടുള്ള കാര്യം നമുക്ക് റെന്റൽ യീൽഡ്. നമ്മളൊരു പ്രോപ്പർട്ടി വാങ്ങിച്ചു കഴിഞ്ഞാൽ നമ്മൾ 20% ഇട്ട് പ്രോപ്പർട്ടി വാങ്ങിച്ചു കഴിഞ്ഞാൽ നമുക്ക് ബാക്കിയുള്ള റീപേയ്മെന്റ് ഒരു ഓൾമോസ്റ്റ് ഒരു 70-80% നമുക്ക് റെന്റിൽ നിന്ന് കിട്ടണം. അപ്പൊ നമ്മൾ ഹൈ റെന്റൽ യീൽഡ് ഉള്ള ഏരിയ ആയിരിക്കണം നമ്മൾ സെലക്ട് ചെയ്യേണ്ടത്. ഹൈ റെന്റൽ യീൽഡ് വേണം, ലോ റിസ്ക് ആയിരിക്കണം. പിന്നെ അടുത്ത പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ അവിടെ വേക്കൻസി റേറ്റ് എന്താണെന്ന് അറിയണം. കാരണം നമ്മൾ പ്രോപ്പർട്ടി വാങ്ങിച്ചു കഴിഞ്ഞാൽ നമുക്ക് അവിടെ ടെനന്റ് എപ്പോഴും വേണം. അപ്പോൾ വേക്കൻസി റേറ്റ് കൂടുതലാണെന്നുണ്ടെങ്കിൽ നമുക്ക് അവിടെ ടെനൻസിന് കിട്ടാൻ ബുദ്ധിമുട്ടായിരിക്കും. അപ്പൊ നമ്മൾ വേക്കൻസി റേറ്റ് എത്രയാണെന്നുള്ളത് അറിഞ്ഞിരിക്കണം. അപ്പോൾ ഇതൊക്കെയാണ് മെയിൻ ആയിട്ടുള്ളത്. അതുപോലെ ഡേയ്സ് ഓൺ ദ മാർക്കറ്റ്, എത്ര ദിവസം ആ മാർക്കറ്റിൽ പ്രോപ്പർട്ടി വന്നിട്ടാണ് സെല്ലാവുന്നത്, അതായത് അത് നോക്കിയിട്ടാണ് നമുക്ക് അവിടുത്തെ ഡിമാൻഡ് മനസ്സിലാക്കാൻ പറ്റുക. പിന്നെ അടുത്ത പ്രധാനപ്പെട്ട കാര്യം നോക്കേണ്ടത് ലാസ്റ്റ് 4 years അല്ലെങ്കിൽ 5 years നകത്ത് എത്രത്തോളം പ്രോപ്പർട്ടിയുടെ വാല്യൂ കൂടിയിട്ടുണ്ട് നോക്കണം. അപ്പോൾ ഒരുപാട് കഴിഞ്ഞൊരു 4 വർഷമായിട്ട് ഒരുപാട് പ്രോപ്പർട്ടി വാല്യൂ കൂടിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്കിനി അതേപോലത്തെ ഒരു ഗ്രോത്ത് പ്രതീക്ഷിക്കാൻ പറ്റില്ല വരും അടുത്ത 5 വർഷം. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഇതിന് മാർക്കറ്റ് സൈക്കിൾ എന്നാണ് പറയുക. അപ്പോൾ ആ സൈക്കിൾ നോക്കിയിട്ട് വേണം നമ്മളിപ്പോൾ എവിടെയാണോ ഇപ്പോൾ വാല്യൂ കഴിഞ്ഞ 3-4 വർഷം കൂടാതെ ഉള്ള സ്ഥലം, അപ്പോൾ ആ ഏരിയ നമുക്ക് അടുത്തൊരു 4-5 വർഷം ഇനി മേലേക്ക് പ്രൈസ് മേലേക്ക് പോകും. അപ്പോൾ ആ രീതിയിൽ എവിടെയാണോ മാർക്കറ്റിന് വാല്യൂ കൂടാൻ പോകുന്നത് അവിടെ എൻട്രി ചെയ്താലാണ് നമുക്ക് കൂടുതൽ ബെനിഫിഷ്യൽ ആവുക.
ഓക്കെ, ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം സാധാരണക്കാർക്ക് ലഭ്യമായ വിവരങ്ങളാണോ? ഈ ഡാറ്റയൊക്കെ അവർക്ക് ആക്സസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുമോ?
ഇത് വലിയൊരു റോക്കറ്റ് സയൻസ് ഒന്നുമല്ല. സാധാരണക്കാർ നല്ല റിസർച്ച് സ്കില്ലുള്ള ആളുകൾക്ക് ഇതൊക്കെ കുറച്ച് ടൈമും പേഷ്യൻസും ഉണ്ടെങ്കിൽ അവർക്ക് എക്സസൈബിൾ ആണ്, റിസർച്ച് നടത്തി കണ്ടുപിടിക്കാവുന്നതാണ്. അതല്ല, അതായത് റിസർച്ച് നടത്താനൊക്കെ താല്പര്യം പറ്റു ബുദ്ധിമുട്ടുള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ ഒരു എക്സ്പേർട്ടിനെ കോണ്ടാക്ട് ചെയ്യുന്നതായിരിക്കും ബെനിഫിഷ്യൽ. അവർക്ക് സമയം കറക്റ്റായിട്ട് ഡാറ്റാസും കിട്ടാൻ അതായിരിക്കും ബെറ്റർ.
ഓക്കെ, നമുക്കും സമയപരിമിതിയുണ്ട്. പക്ഷെ അതിനു മുമ്പ് ഒരു ചോദ്യം കൂടി. നമ്മളിപ്പോ ഒരു എക്സ്പേർട്ടിനെ ഹയർ ചെയ്യുന്നു എന്നിരിക്കട്ടെ, ആ ബയേഴ്സ് ഏജന്റ് നമ്മുടെ ഭാഗത്ത് നിന്ന് നമുക്ക് വേണ്ടി പ്രവർത്തിക്കുന്നുണ്ടോ എന്ന് നമുക്ക് എങ്ങനെ മനസ്സിലാക്കാൻ സാധിക്കും?
ഓക്കെ, നമ്മൾ ഈ ഒരു ബയേഴ്സ് ഏജന്റ് എന്ന് പറഞ്ഞാൽ അവർ ഡാറ്റ ബേസ് ചെയ്തിട്ടാണ് അവർ ഡിസിഷൻ എടുക്കുന്നത്. അപ്പൊ നമ്മളൊരു ബയേഴ്സ് ഏജന്റ് ഹയർ ചെയ്ത് കഴിഞ്ഞാൽ അവരുടെ അടുത്ത് നിന്ന് നമ്മൾ എല്ലാ ഡാറ്റാസും കളക്ട് ചെയ്യുക. ആ ഡാറ്റ അപ്പൊ നമുക്കൊരു ഡാറ്റ കിട്ടിക്കഴിഞ്ഞാൽ നമുക്കത് വാലിഡേറ്റ് ചെയ്യാൻ ഓപ്ഷൻ ഉണ്ട്, ഇന്റർനെറ്റ് ഉണ്ട്, നമുക്കത് ചെക്ക് ചെയ്യാം. അപ്പോൾ ഡാറ്റ കളക്ട് ചെയ്യുക, അത് വാലിഡേറ്റ് ചെയ്യുക, എന്നിട്ട് നമ്മൾ വി ആർ ഗോയിങ് ദ റൈറ്റ് ഡയറക്ഷനിലാണെന്ന് ഉറപ്പുവരുത്തുക, എന്നിട്ട് മുന്നോട്ട് പോവാം.
ശരി, ഏതായാലും വളരെയധികം നന്ദി സുദേഷ്, ഇത്രയും കാര്യങ്ങൾ വളരെ ലളിതമായി ശ്രോതാക്കളോട് വിശദീകരിച്ചതിന്.
താങ്ക് യു ഫോർ ദ ഓപ്പർച്യൂണിറ്റി. താങ്ക് യു ജോജു.
പ്രിയ ശ്രോതാക്കളെ, ഓസ്ട്രേലിയൻ ഭവന വിപണിയിലെ നിലവിലുള്ള സാഹചര്യത്തെ വീട് വാങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് എങ്ങനെ മുതലെടുക്കാൻ സാധിക്കുമെന്നാണ് നമ്മൾ ഇതുവരെ കേട്ടത്. സിഡ്നിയിലെ വി ആർ എസ് റിയൽ ഇൻവെസ്റ്റിൽ ബയേഴ്സ് ഏജന്റായി പ്രവർത്തിക്കുന്ന സുദേഷ് കെ വളപ്പിലാണ് ചോദ്യങ്ങൾക്ക് മറുപടി നൽകിയത്. പ്രത്യേക ശ്രദ്ധയ്ക്ക് ഇത് പൊതുവായ ചില നിർദ്ദേശങ്ങൾ മാത്രമാണെന്ന് ഓർമ്മിപ്പിക്കുന്നു. നിങ്ങളുടെ വ്യക്തിപരമായ സംശയങ്ങൾക്ക് മേഖലയിലെ വിദഗ്ധരെ നേരിൽ ബന്ധപ്പെടുക. അപ്പോൾ കൂടുതൽ ഓസ്ട്രേലിയൻ വാർത്തകളും വിശേഷങ്ങളും മലയാളത്തിൽ അറിയുന്നതിനായി sbs.com.au/malayalam എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക, അല്ലെങ്കിൽ SBS ഓഡിയോ ആപ്പ് ഡൗൺലോഡ് ചെയ്യുക. ഓസ്ട്രേലിയയിലെ ദേശീയ മാധ്യമമായ SBS മലയാളത്തിൽ ഈ പോഡ്കാസ്റ്റ് അവതരിപ്പിച്ചത് ജോജോ ജോസഫ്.
ഇതുപോലുള്ള കൂടുതൽ പരിപാടികൾ കേൾക്കണമെന്നുണ്ടോ? ആപ്പിൾ പോഡ്കാസ്റ്റിലും ഗൂഗിൾ പോഡ്കാസ്റ്റിലും സ്പോട്ടിഫൈയിലും കേൾക്കാം. അല്ലെങ്കിൽ നിങ്ങൾ പോഡ്കാസ്റ്റ് കേൾക്കുന്ന മറ്റെവിടെയും.